പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ അടുത്തറിയാനുള്ള ധ്യാനങ്ങൾ നമ്മൾ തുടരുകയാണ്. സൗഖ്യദായകനായ യേശുവിനെക്കുറിച്ച് പൊതുവായ ചില കാര്യങ്ങൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു വെച്ചു. ഇന്ന് ഒരു പ്രത്യേക ശുശ്രൂഷ, യേശുവിൻ്റെ ഒരു പ്രവർത്തനം, സൗഖ്യം നൽകുന്ന ഒരു പ്രവർത്തനം അടുത്ത് അപഗ്രഥിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ആദ്യത്തെ രോഗശാന്തിയായി വിശദീകരിച്ചിരിക്കുന്നത് പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് നൽകിയ രോഗ സൗഖ്യമാണ്. ആദ്യമേ അത് വായിക്കാം, വിശദാംശങ്ങളിലേക്ക് ഒന്ന് കടന്നു പോകാനായിട്ട് ശ്രമിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 29 മുതൽ 31 വരെയുള്ള 3 വാക്യങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. യേശു സിനഗോഗിൽ നിന്ന് ഇറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ശിമയോൻ്റെയും അന്ത്രയോസിൻ്റെയും ഭവനത്തിൽ എത്തി. ശിമയോൻ്റെ അമ്മായിയമ്മ പനിപിടിച്ച് കിടപ്പിലായിരുന്നു. അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. വളരെ ചുരുക്കം വാക്കുകളിൽ അവതരിപ്പിച്ചിരിക്കുന്ന രോഗശാന്തിയുടെ ഒരു ചിത്രമാണിത്. മത്തായിയുടെ സുവിശേഷത്തിൽ അല്പം കൂടി ഹ്രസ്വമായിരിക്കും. 8-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങളിൽ ലൂക്കായും ഇതേ സംഭവം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസ്വല്പ വ്യത്യാസത്തോടുകൂടി നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. യേശു സിനഗോഗിൽ നിന്നിറങ്ങി. ഇതിന് തൊട്ട് മുമ്പേ പറഞ്ഞത് സിനഗോഗിൽ വെച്ച് നടത്തിയ പിശാചുബാധിതന് സൗഖ്യം നൽകിയ പ്രവർത്തനമായിരുന്നു. പിശാചിനെ ഒഴിപ്പിച്ചു. പിശാചൊഴിഞ്ഞു പോയപ്പോൾ ആ വ്യക്തിക്ക് സൗഖ്യം ലഭിച്ചു. ജനങ്ങളെല്ലാം യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. യേശുവിൻ്റെ പ്രശസ്തി ചുറ്റുപാടുമെന്ന് വ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മർക്കോസ് ആ വിവരണം അവസാനിപ്പിച്ചത്. സാബത്ത് ദിവസം സിനഗോഗിൽ വെച്ച് നടത്തിയ രോഗശാന്തി. അതിനുശേഷമാണ് യേശു ഭവനത്തിലേക്ക് വരിക. സിനഗോഗിൻ്റെ വിശുദ്ധമായ അന്തരീക്ഷ പ്രാർത്ഥനയുടെ സാഹചര്യത്തിൽ നിന്ന്, ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ആ വലിയ പശ്ചാത്തലത്തിൽ നിന്ന്, ഒരു കുടുംബത്തിൻ്റെ വീടിൻ്റെ സ്വകാര്യതയിലേക്ക് യേശു കടന്നു വരികയാണ്. സിനഗോഗിൽ നിന്നിറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ശിമയോൻ്റെയും അന്ത്രയോസിൻ്റെയും ഭവനത്തിലെത്തി. ശിമയോൻ്റെയും അന്ത്രയോസിൻ്റെയും ഭവനത്തിൽ യേശു ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് പോലെ സ്ഥാപിച്ചതായിട്ട് തോന്നുന്നു. പിന്നീട് അനേകം തവണ യേശു ഇവിടെ തന്നെ ഇരുന്ന് സുവിശേഷം പ്രസംഗിക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യുന്നതായിട്ട് കാണാം. ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ നടക്കുന്ന രോഗശാന്തിയാണ്. വലിയ ആൾക്കൂട്ടത്തിൽ മാത്രമല്ല, ചെറിയ സമൂഹത്തിലും യേശു പ്രവർത്തിക്കുന്നു. സമൂഹത്തിൻ്റെ പൊതുവായ കാര്യങ്ങളേക്കാൾ കൂടുതൽ വ്യക്തിയുടെ സ്വകാര്യ ദുഃഖങ്ങളിലേക്കും യേശു കടന്നു വരുന്നു. ഇവിടെ ഭവനത്തിലെത്തിയ യേശു, ആ യേശു കടന്നു വരുന്ന ഭവനത്തിൻ്റെ അന്തരീക്ഷം മനസ്സിലാക്കുകയാണ്. ശിമയോൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു. പലതരം പനികളെക്കുറിച്ച് ഡോക്ടർമാരന്ന് പറയാറുണ്ടായിരുന്നുണ്ട്. 13 തരം പനികളുണ്ടാകാം എന്നാണ് ഇസ്രായേലിലെ ഡോക്ടർമാരൊക്കെ പറഞ്ഞു വെച്ചിരുന്നത്. നമുക്ക് ഇന്നും പരിചയമുണ്ട് അനേകം തരം പനികൾ. അത് വെറും ജലദോഷപ്പനിയാവാം, മലേറിയ മലമ്പനിയാവാം, മാരകമായ എലിപ്പനിയോ ഡെങ്കിപ്പനിയോ ഒക്കെയാവാം. പലതരത്തിൽ ഉള്ള പനികൾ നമുക്ക് ഇന്നും പരിചയമാണ്. ചിലതൊക്കെ വലിയ പ്രശ്നമുണ്ടാക്കി എന്ന് വരില്ല, പക്ഷേ മറ്റു ചിലത് മാരകമായി എന്ന് വരും. വൈദ്യശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ചിരിക്കുന്ന ഇന്നത്തെ കാലത്തും എലിപ്പനിയും ഡെങ്കിപ്പനിയും മറ്റുപോലെ ടൈഫോയിഡ് പനിയും ഒക്കെ വളരെ മാരകവും ഭയാനകവുമാണെങ്കിൽ യേശുവിൻ്റെ കാലത്ത് എത്ര ഭീകരമായിരുന്നു എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. പനി പിടിച്ച് കിടപ്പായിരിക്കുന്ന അമ്മായിയമ്മ, പനിക്ക് അനേകം തരത്തിലുള്ള ചികിത്സകൾ അന്നത്തെ വൈദ്യന്മാർ നിശ്ചയിക്കാറുണ്ടായിരുന്നു. ക്ലേശകരമായ ചിലവുള്ള ചികിത്സാ രീതികൾ. ഇവിടെ അതിനേക്കൊക്കെ അപ്പുറത്ത് പനി പിടിച്ച് കിടക്കുന്ന അമ്മായിയമ്മയുടെ കാര്യം അവനോട് അവർ പറഞ്ഞു. ആദ്യമേ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇവിടെയാണ്. പനി പിടിച്ച് കിടക്കുന്ന വ്യക്തിയെക്കുറിച്ച് യേശുവിനോട് ആളുകൾ പറയുന്നു. എല്ലാം അറിയാവുന്നവനല്ലേ അവൻ, എന്തേ യേശുവിനടുക്കൽ ഒരു മാധ്യസ്ഥ്യം എന്ന് ചോദിച്ചേക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യം ഊന്നിപ്പറയുകയാണ് സുവിശേഷകൻ ഇവിടെ ചെയ്യുന്നത്. രോഗിയുടെ കാര്യം യേശുവിനോട് പറയുന്നു. പല ശ്രദ്ധേയമായ കാര്യങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ രോഗിയെക്കുറിച്ചുള്ള ശ്രദ്ധ, ആ രോഗിക്ക് സൗഖ്യം കിട്ടണമെന്ന ആഗ്രഹം, ആ രോഗിയുടെ രോഗാവസ്ഥയിലുള്ള ദുഃഖം, ഇതെല്ലാം ഈ പറയുന്ന വ്യക്തികളുടെ ഉള്ളിലുണ്ട്. ഒരു സോളിഡാരിറ്റി, ഒരു ഗാഠമായ ഐക്യദാർഢ്യത രോഗിയും രോഗിയുടെ കുടുംബാംഗങ്ങളും തമ്മിൽ നിലനിൽക്കുന്നതായിട്ട് കാണാം. ഈ രോഗിയുടെ കാര്യം യേശുവിൻ്റെ അടുക്കിലേക്ക് പറയുന്നു. രണ്ടാമത്തേത് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്ന മാധ്യസ്ഥ്യമാണ്. പിശാചുബാധിതരെ സുഖപ്പെടുത്താൻ സാധിച്ച യേശു, ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു പ്രഘോഷിച്ച യേശു, എല്ലാം വിട്ട് ഇറങ്ങിത്തിരിക്കാനായിട്ട് പ്രേരിപ്പിച്ച യേശു, നിങ്ങളെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞ യേശു, ആ യേശുവിൻ്റെ അടുക്കലാണ് ശിഷ്യന്മാർ രോഗിയുടെ കാര്യം എടുത്തു പറയുക. അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു. ഇന്നും പ്രസക്തമാണിത്. അവളുടെ കാര്യം അവനോട് പറയണം, രോഗിയുടെ കാര്യം യേശുവിൻ്റെ അടുക്കൽ പറയണം, മാധ്യസ്ഥ്യം വഹിക്കണം. നമ്മളൊരു കൂട്ടായ്മയാണ്, രോഗമുള്ളവരും രോഗമില്ലാത്തവരും, എല്ലാ വ്യക്തികളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. ദൈവം പിതാവായ യേശു, മൂത്ത സഹോദരനായ ആ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരമുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് ഏറ്റവും കൂടുതലായി ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയാണ്. ജീവിച്ചു കടന്നുപോയവരും ഇന്ന് ജീവിക്കുന്നവരും എല്ലാം ഈ മധ്യസ്ഥത്തിൽ പങ്കുചേരുന്നുണ്ട്. യേശുവിൻ്റെ അടുക്കൽ മാധ്യസ്ഥ്യം വഹിക്കുന്നു. അവളുടെ കാര്യം ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ കാര്യം യേശുവിൻ്റെ അടുക്കൽ അനേകം പേര് ഉണർത്തിക്കുന്നുണ്ട്. അത് വിശുദ്ധരായി മാറിയവർ, മരിച്ചുപോയവരാവാം, ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരാവാം, എല്ലാവരും പരസ്പരം ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ പങ്കുചേരുന്നവരാണ്. നമ്മളും പറയണം, നമുക്ക് ചുറ്റുപാടുമുള്ള രോഗികളെക്കുറിച്ച്, നമുക്ക് ചുറ്റുപാടും ദുഃഖമനുഭവിക്കുന്നവരെക്കുറിച്ച്, വേദനിക്കുന്നവരെക്കുറിച്ച്, ഒറ്റപ്പെട്ടു പോകുന്നവരെക്കുറിച്ച്, നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും മാത്രമല്ല സന്തോഷങ്ങളും യേശുവിൻ്റെ അടുക്കൽ നമ്മൾ എത്തിക്കണം. അവളുടെ കാര്യം അവനോട് പറഞ്ഞു. എന്താണ് യേശുവിൻ്റെ ഇനി പ്രതികരണം? അവൻ അടുത്തു ചെന്ന് അവളെ കൈക്കു പിടിച്ച് എഴുന്നേൽപ്പിച്ചു. മൂന്ന് വാക്കുകൾ ഇവിടെ പറയുന്നുണ്ട്. ആദ്യമേ അടുത്തു ചെന്നു, രോഗിയുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന വൈദ്യൻ, അകന്നു നിന്നുകൊണ്ട് വാക്കുകൊണ്ട് സുഖപ്പെടുത്താൻ യേശുവിന് സാധിക്കും. നമുക്കറിയാം ശതാധിപൻ്റെ ഭൃത്യനെ അകന്നു നിന്നാണ് സുഖപ്പെടുത്തിയത്. സീറോഫെനീഷ്യൻ സ്ത്രീയുടെ മകള് രോഗിയായി വീട്ടിൽ കിടന്നു, പിശാചുബാധിതയായ ആ മകളെ അകന്നു നിന്നാണ് സുഖപ്പെടുത്തിയത്. അകലം നിന്നൊരു വാക്കുകൊണ്ട് യേശുവിനെ സുഖപ്പെടുത്താൻ സാധിക്കും. കർത്താവ് എങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്കുച്ചരിച്ചാൽ മതി എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കുമെന്ന വിശ്വാസം ശതാധിപൻ ഏറ്റുപറഞ്ഞു. യേശുവിന് സാധിക്കും. പക്ഷേ ഇവിടെ അകന്നു നിന്നുകൊണ്ടല്ല, അടുത്തു വരികയാണ്. അടുത്തു വരുന്ന സ്നേഹത്തിൻ്റെ, താല്പര്യത്തിൻ്റെ, കരുണയുടെ, അനുകമ്പയുടെ ഒക്കെ അടയാളമാണ് അടുത്തു വരുന്ന യേശു. അടുത്തു വരുന്ന ദൈവം, യേശുവിലൂടെ കടന്നു വരുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. അവൻ അകന്നു നിൽക്കുന്നവനല്ല, അടുത്തു വരുന്നവനാണ്. അവൻ അടുത്തു വന്നു. രണ്ടാമത് ചെയ്യുന്നത് അവൻ കൈക്കു പിടിച്ചു. കൈയിൽ സ്പർശിച്ചുകൊണ്ട് കൈക്കു പിടിക്കുക, ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ വളരെ പ്രാധാന്യമുള്ള ഒരു വാക്കാണ്. തകർന്നു പോകുന്ന വ്യക്തിയെ കൈ കൊടുത്ത് ഉയർത്തുക, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നവനെ കൈ പിടിച്ചു പൊക്കുക, ചെളിയിൽ താഴ്ന്നു പോകുന്നവനെ ഉയർത്തിയെടുക്കുക, നടക്കാൻ പിച്ചവെച്ച് നടക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞിൻ്റെ കൈക്കു പിടിച്ച് നടത്തുക. കൈക്കു പിടിക്കുന്നത് വലിയ പരിഗണനയുടെ അടയാളമാണ്, വലിയ സംരക്ഷണം നൽകുന്നതിൻ്റെ അടയാളമാണ്. ചില സങ്കീർത്തന വാക്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 18 സങ്കീർത്തനം 35 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണും. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിച നൽകി, അവിടുത്തെ വലതുകൈ എന്നെ താങ്ങി നിർത്തി. കൈ താങ്ങി നിർത്തുന്ന കൈയാണ്, പിടിച്ചുയർത്തുന്ന, താങ്ങി നിർത്തുന്ന, വീണുപോകുന്നവരെ എഴുന്നേൽപ്പിക്കുന്ന കൈ. 37 സങ്കീർത്തനം 24 വാക്യം, അവൻ വീണേക്കാം എന്നാൽ അത് മാരകമായിരിക്കുകയില്ല, കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ദൈവം കൈ പിടിക്കുന്നത് വീണുപോകാതിരിക്കാൻ വേണ്ടിയാണ്, വീണവരെ ഉയർപ്പിക്കാൻ വേണ്ടിയാണ്, എഴുന്നേൽപ്പിക്കാൻ വേണ്ടി. 63 സങ്കീർത്തനം 8 വാക്യം, എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. താങ്ങി നിർത്തുന്ന ദൈവത്തിൻ്റെ കരസ്പർശം 144 സങ്കീർത്തനം 7 വാക്യത്തിൽ നമ്മൾ വീണ്ടും കാണും. ഉന്നതത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിക്കണമേ, പെരുവെള്ളത്തിൽ നിന്ന്, ജനതകളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, പെരുവെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുന്ന ദൈവത്തിൻ്റെ കരം. ഇതിനെക്കുറിച്ച് സങ്കീർത്തകൻ പറഞ്ഞിരുന്നു. യേശയ്യാട് പുസ്തകത്തിൽ അനേകം തവണ നമ്മൾ കാണും ദൈവം കൈ നീട്ടി രക്ഷിക്കുന്നത്. യേശയ്യാട് പുസ്തകം 43 അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കും. യാക്കോവെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിൽ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. കൂടെ നടക്കുന്ന ദൈവം, കൈപിടിച്ച് നടത്തുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് യേശുവിൻ്റെ ഈ കരസ്പർശത്തിലൂടെ അനുഭവവിദ്യമാവുക. അകലെ നിന്ന് കൽപ്പിച്ച് സുഖം പെടുത്തുകയല്ല, അടുത്തു വന്ന് കൈപിടിച്ച് നടത്തുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തേത് എഴുന്നേൽപ്പിച്ചു എന്ന വാക്കാണ്. പ്രത്യക്ഷത്തിൽ കിടക്കുന്ന ഒരാളെ എഴുന്നേൽക്കാൻ സഹായിക്കുക എന്ന അർത്ഥമേ ഇതിനുള്ളൂ. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് എഗൈരെയിൻ എന്ന ഗ്രീക്ക് വാക്കാണ്. എഗൈരെയിൻ, ഉയർത്തുക, ഉയർപ്പിക്കുക എന്നർത്ഥമുണ്ട്. ഇതേ വാക്ക് തന്നെയാണ് സുവിശേഷകൻ മരിച്ചവരെന്നുള്ള ഉത്ഥാനത്തിന് ഉപയോഗിക്കുന്നത്. ഇവിടെ മരിച്ചുപോയ അമ്മായിയമ്മയെ ഉയർപ്പിച്ചു എന്നർത്ഥമാക്കുന്നു എന്ന് കരുതുന്നില്ല, അതല്ല അർത്ഥം. പക്ഷേ ആ വാക്ക് ഉപയോഗിക്കുന്നതിലൂടെ ഈ എഴുന്നേൽപ്പിക്കലിന് പ്രത്യേകമായ ഒരു അർത്ഥമുണ്ട് എന്ന് സുവിശേഷകൻ സൂചിപ്പിക്കുകയാണ്. രോഗം ആത്യന്തികമായി മരണത്തിലേക്ക് നയിക്കുന്നതാണ്. രോഗശാന്തി ജീവൻ്റെ പുനഃസ്ഥാപനമാണ്. ഇപ്പോഴ് അടുത്തു വന്ന് കൈപിടിച്ച് ഉയർത്തിയ യേശുവിൻ്റെ പ്രവർത്തനം ഈ വ്യക്തിക്ക് നൽകുന്ന പുതിയ ജീവൻ്റെ അടയാളമാണ്. യേശു എപ്പോഴും അങ്ങനെയാണ് ചെയ്യുക. യേശു നൽകുന്നത് കൈപിടിച്ച് നടത്തുകയാണ്, ഉയർത്തുകയാണ്, അസ്തമിച്ചു പോകാത്ത, ഒരിക്കലും അവസാനിക്കാത്ത ജീവനിലേക്ക് നയിക്കുകയാണ്. യേശു അടുത്തു വന്ന് കൈക്കു പിടിച്ച് എഴുന്നേൽപ്പിച്ചു. തകർന്നു പോകുന്ന വ്യക്തികളെ ഉയർത്തുന്നതാണ് ഈ കരസ്പർശം. അപകർഷതാ ബോധത്തിലാണ്ട് പോകുന്നവരെ, നിരാശയിൽ ചുഴിയിൽ താണുപോകുന്നവരെ ഉയർത്തുന്നതാണ്. ഏതു തരത്തിലുള്ള രോഗമാവട്ടെ, ഏതു തരത്തിലുള്ള അപകടങ്ങളാവട്ടെ, ഏതു ദുരവസ്ഥയുമാവട്ടെ, അവിടെയെല്ലാം കർത്താവിൻ്റെ കരസ്പർശം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ഓർക്കുക. അവിടുത്തെ വലതുകൈയാണ് നമ്മളെ താങ്ങി നിർത്തുന്നത്. ഈ അമ്മായിയമ്മയെ കൈപിടിച്ച് ഉയർത്തിയ യേശുവിൻ്റെ കരം ഇന്നും രക്ഷിക്കാനാവാത്ത വിധം കുറുകിപ്പോയിട്ടില്ല. അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നമ്മുടെ വേദനകൾ കാണുന്നവനാണ്, ദുഃഖങ്ങൾ അറിയുന്നവനാണ്, സുഖപ്പെടുത്താൻ കഴിയുന്നവനാണ് യേശു. അവൻ അടുത്തു വന്ന് കൈക്കു പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഈ സംഭവം സുവിശേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നും നമ്മുടെ അടുത്തേക്ക് വരുന്ന ക്രിസ്തുവിനെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. നമ്മുടെ കൈപിടിച്ച് നമ്മളെ നടത്തുന്നവൻ, വീണു പോകുമ്പോൾ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്നവൻ, നമ്മൾ വീണു പോകാതെ നമ്മളെ കൈപിടിച്ച് താങ്ങി നിർത്തുന്നവൻ, അവൻ നമ്മോടുകൂടെ എപ്പോഴും നടക്കും. യേശു അവളെ എഴുന്നേൽപ്പിച്ചപ്പോൾ പനി അവളെ വിട്ടുമാറി. ഒരു വാക്കുപോലും പറഞ്ഞതായി മർക്കോസിലൂടെ പറയുന്നില്ല. ലൂക്കായുടെ സുവിശേഷത്തിലാണെങ്കിൽ പറയും പനിയെ ശാസിച്ചു എന്ന്. ഏതോ ജീവനുള്ള ഒരു വ്യക്തിയെ ശാസിക്കുന്നത് പോലെയാണ് പനിയെ ശാസിക്കുന്നതായി ലൂക്ക പറയുക. പനി ജീവനുള്ള വ്യക്തിയായതുകൊണ്ടോ പിശാചിൻ്റെ പ്രവർത്തനമായതുകൊണ്ടോ അല്ല, ശാസന തിന്മയ്ക്കെതിരെയാണ്. തിന്മയിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് ഈ ശാസന. കാറ്റിനെയും കടലിനെയും ശാസിക്കുന്ന യേശു. മനുഷ്യന് അപകടകരമായി നിൽക്കുന്ന സാഹചര്യങ്ങളെയും ശക്തികളെയും വരുതിക്കു നിർത്തി അവയുടെ മേൽ വിജയം ഭരിക്കുന്ന യേശുവിൻ്റെ പ്രവർത്തനമാണ് നമ്മളിവിടെ കാണുന്നത്. പനി അവളെ വിട്ടുമാറി. പനിയിൽ നിന്ന് വിട്ടുമാറിയ അവൾക്ക് സൗഖ്യം ലഭിച്ചപ്പോൾ എന്താണ് ചെയ്യുക? ഈ വിവരണത്തിൻ്റെ അവസാനത്തെ വാക്കിതാണ്, അവരെ ശുശ്രൂഷിച്ചു. അവൾ അവരെ ശുശ്രൂഷിച്ചു. ശുശ്രൂഷയിലേക്ക് നയിക്കുന്നതാവണം രോഗശാന്തി. ലഭിച്ച സൗഖ്യത്തെക്കുറിച്ച് നന്ദി പറഞ്ഞു, ഹല്ലേലൂയ പാടി, സ്തോത്രഗീതവും ആലപിച്ച് വീട്ടിലേക്ക് പോയാൽ മാത്രം പോരാ. ലഭിക്കുന്ന സൗഖ്യം കൊണ്ട് യേശു ആഗ്രഹിക്കുന്ന വിധത്തിൽ ശുശ്രൂഷകൾ ചെയ്യണം. സൗഖ്യം നൽകുന്നത് ശുശ്രൂഷിക്കാൻ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. സൗഖ്യം കിട്ടിയ ആ വ്യക്തി ശുശ്രൂഷിക്കാൻ തയ്യാറായി. ഇതും വലിയ ഒരു പാഠമാണ്. നമുക്ക് കിട്ടുന്ന രോഗശാന്തി നമ്മളെ പുതിയ മനുഷ്യരാക്കി മാറ്റണം. രോഗസൗഖ്യം കിട്ടിയ വ്യക്തികൾ അതിന് ദൈവത്തോട് നന്ദി പറയുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് സൗഖ്യദായകമായ പ്രവൃത്തികളിൽ ഏർപ്പെടാനും ഉത്തരവാദിത്വമുണ്ട്. കിട്ടിയതിന് നന്ദി പറയുന്നത് അപ്രകാരമുള്ള അവസ്ഥയിൽ കഴിയുന്നവർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ്. ശുശ്രൂഷയ്ക്കപ്പുറം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ മർക്കോസ് പറയുന്ന കാര്യം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വീട്ടിൽ വെച്ച് നടന്ന സംഭവമാണ് ഇപ്പോഴും രേഖപ്പെടുത്തിയത്. ആദ്യമേ സിനഗോഗിൽ വെച്ച് നടന്ന വിശാചവിഷ്കരണത്തെക്കുറിച്ച് പറഞ്ഞു, വീട്ടിൽ വെച്ച് നടന്ന രോഗശാന്തിയെക്കുറിച്ച് പറഞ്ഞു. ഇനി ആ സാബത്ത് ദിവസം അവസാനിക്കുമ്പോഴെന്താണ് സംഭവിക്കുക? അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുക്കളെ പുറത്താക്കി. പിശാചുകൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. യേശുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ രത്നചുരുക്കമായി അവതരിപ്പിക്കുകയാണ് ആദ്യത്തെ ദിവസത്തിൻ്റെ അവസാന നിമിഷം. സാബത്ത് അവസാനിക്കുന്നതാണ് സായാഹ്നത്തിൽ. യഹൂദന് കണക്ക് കൂട്ടിയിരുന്നത് ദിവസത്തിൻ്റെ കണക്ക് കൂട്ടിയിരുന്നത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. ദിവസം ആരംഭിക്കുന്നത് വൈകുന്നേരം 6 മണിക്കാണ്, അവസാനിക്കുന്നത് വൈകുന്നേരം 6 മണിക്ക്. ഇപ്പോൾ വൈകുന്നേരം 6 മണി സൂര്യാസ്തമയത്തോടുകൂടിയാണ് ഒരു ദിവസം അവസാനിക്കുകയും പുതിയ ദിവസം ആരംഭിക്കുകയും ചെയ്യുന്നത്. അപ്പോഴും വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ സാബത്ത് അവസാനിച്ചു. സാബത്ത് അവസാനിക്കുന്നതോടുകൂടി ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചുമന്നുകൊണ്ട് നടക്കാം, പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരാം എന്നായി. അതുവരെ ചുമടെടുക്കാൻ പാടില്ലായിരുന്നു, ദീർഘദൂരം യാത്ര ചെയ്യാൻ പാടില്ലായിരുന്നു, അധ്വാനിക്കാൻ പാടില്ലായിരുന്നു സാബത്ത് ദിവസം. അപ്പോൾ സൂര്യാസ്തമയമായപ്പോൾ സാബത്ത് അവസാനിച്ചു. അപ്പോഴാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വലിയ ആൾക്കൂട്ടം വരുന്നത്. രോഗികളും പിശാചുബാധിതരായ എല്ലാവരും അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. രോഗികളെ കിടക്കയിലെടുത്തു കൊണ്ടുവരികയാണ്. ഇപ്രകാരം ആൾക്കൂട്ടം യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു. സിനഗോഗിൽ പിശാചുബാധിതൻ, വീട്ടിനുള്ളിൽ പനി ബാധിച്ച അമ്മായിയമ്മ, വീടിൻ്റെ വാതിൽക്കൽ എല്ലാ തരത്തിലുള്ള രോഗികളും. രോഗികൾക്ക് സൗഖ്യം നൽകുന്നത് യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനമായിരുന്നു. സൗഖ്യദായകമായ കരസ്പർശത്തിന് വേണ്ടി കാത്തുനിന്നവരാണ് ഇവരെല്ലാവരും. നഗരം മുഴുവനും വാതിൽക്കൽ സമ്മേളിച്ചു എന്നാണ് മർക്കോസ് പറയുന്നത്. അതിശയോക്തി കലർന്നതാവാം, പക്ഷേ ആൾക്കൂട്ടം യേശുവിൻ്റെ അടുക്കിൽ തിക്കി തിരക്കി വരുന്നതായിട്ട് വീണ്ടും നമ്മൾ കാണും. വന്നവരെയെല്ലാം യേശു സുഖപ്പെടുത്തി. വിവിധ രോഗങ്ങൾ ബാധിച്ചവരെ അവൻ സുഖപ്പെടുത്തി. ഇവിടെ പിശാചുബാധിതർക്ക് സൗഖ്യം നൽകിയതിനു ശേഷം പറയുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. കഫർനാമിലെ സിനഗോഗിൽ പിശാചിനെ ബഹിഷ്കരിച്ചപ്പോൾ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചതാണ്. സംസാരിക്കാതിരിക്കാൻ കൽപ്പിക്കുന്നു, മിണ്ടരുത്, നിശബ്ദരായിരിക്കണം. യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായും പരിശുദ്ധനായും പിശാചുക്കൾ ഏറ്റുപറയുമ്പോൾ അത് യേശു സമ്മതിച്ചിരുന്നില്ല. വീണ്ടും ഇതുതന്നെയാണ് പറയുക, പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട് സംസാരിക്കാൻ അവൻ അവരെ അനുവദിച്ചില്ല. എന്താണ് ഈ വിലക്കിൻ്റെ കാരണം? മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അനേകം തവണ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. രോഗ സൗഖ്യം നൽകിക്കഴിയുമ്പോൾ ഇതാരോടും പറയരുത്, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുമ്പോൾ പറയും. ലഭിച്ച സൗഖ്യത്തെക്കുറിച്ച് ആരോടും പറയരുത്, ശിഷ്യന്മാർ യേശുവിനെ ക്രിസ്തുവായേറ്റു പറയുമ്പോൾ ഇതാരോടും പറയരുത്, ഇങ്ങനെ ആരോടും പറയരുത് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഈ രഹസ്യത്തിൻ്റെ കാരണമെന്താണ്? മെസ്സിയാനിക് സീക്രട്ട്, മിശിഹായെ സംബന്ധിക്കുന്ന രഹസ്യം എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറയുക. എന്താണ് ഈ മിശിഹാ രഹസ്യം? ഇപ്രകാരം രഹസ്യമായി കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത പ്രധാനമായും മനസ്സിലാവുന്നത് തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടിയാണ്. യേശു രക്ഷകനാണ്, മിശിഹായാണ് എന്ന് ഇവിടെ ആരംഭത്തിൽ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന ജനങ്ങൾ യേശുവിൻ്റെ വ്യക്തിത്വത്തെ ശരിക്കും മനസ്സിലാക്കാതെ തെറ്റിദ്ധാരണകളിലൂടെ കടന്നുപോയി എന്ന് വരാം. അവർ പ്രതീക്ഷിച്ചിരുന്ന ഇസ്രായേലിൻ്റെ രാജാവാണ്, ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിക്കുന്ന മിശിഹായാണ് യേശുവെന്ന് വിചാരിക്കുകയും മിശിഹായെ യേശുവിനെ വെറുമൊരു രാഷ്ട്രീയ നേതാവായി, ഒരു രാഷ്ട്രീയമായ ഭരണാധികാരം സ്ഥാപിക്കുന്ന രാജാവായി മാത്രം കാണുകയും ചെയ്തു എന്ന് വരാം. യേശു ആരാണെന്ന് യഥാർത്ഥത്തിൽ വെളിപ്പെടുന്നത് കുരിശിലാണ്. അതുവരെയുള്ളതെല്ലാം യേശുവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അടയാളങ്ങളായിരുന്നു. അത്ഭുതകരമായ രോഗശാന്തിയും വിശാൽഭീഷ്കരണവുമെല്ലാം ആസന്നമായി അഥവാ കടന്നു വന്ന ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായിരുന്നു. പക്ഷേ യേശുവിൻ്റെ യഥാർത്ഥ വ്യക്തിത്വം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുന്നത് കുരിശിലാണ്. കുരിശു മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും വെളിപ്പെടുന്ന ആ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ ഇപ്പോഴ് പിശാചു ബാധയിൽ നിന്നുള്ള മോചനത്തിന് മാത്രം സാധിക്കുകയില്ല. രോഗശാന്തി നൽകുന്ന ഒരുവനായി മാത്രം യേശുവിനെ കണ്ടാൽ പോരാ. യേശു സൗഖ്യദായകനാണ് തീർച്ചയായിട്ടും, പക്ഷേ ശരീരങ്ങൾക്കുള്ള സൗഖ്യം മാത്രമല്ല ആത്മാവിൻ്റെ സൗഖ്യമാണ് യേശു ആത്യന്തികമായി നൽകുക. ആത്മാവിന് സൗഖ്യം നൽകണമെങ്കിൽ ദൈവവുമായി പൂർണ്ണമായ രമ്യതയിലെത്തണം. ഈ പൂർണ്ണമായ രമ്യത യേശുവിൻ്റെ ബലിയർപ്പണത്തിലൂടെയാണ് സാധ്യമാകുന്നത്. കുരിശുമരണവും ഉത്ഥാനവും വഴിയാണ് യേശുവിൻ്റെ വ്യക്തിത്വം പൂർണ്ണമായും വെളിപ്പെടുക. അതുവരെ ഇത് രഹസ്യമായി സൂക്ഷിക്കണം. അതുകൊണ്ട് യേശു അവരെ സംസാരിക്കാൻ അനുവദിച്ചില്ല. രോഗശാന്തി കിട്ടിയവരോട് അത് പരസ്യമാക്കരുത് എന്ന് പറയുന്നു. ഇന്നും ഇത് വളരെ പ്രസക്തമുള്ള ഒരു കാര്യമാണ്. രോഗശാന്തി ദൈവം നൽകുന്ന വലിയ ദാനമാണ്. പക്ഷേ ഈ രോഗശാന്തിക്ക് വേണ്ടി മാത്രമായിരിക്കരുത് നമ്മൾ ദൈവത്തെ സമീപിക്കുക, യേശുവിനെ സമീപിക്കുക. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കളായി മാറാൻ, ദൈവരാജ്യത്തിലെ അംഗത്വം ലഭിക്കാൻ, അതിനുവേണ്ടിയായിരിക്കണം നമ്മൾ കടന്നു വരിക. യേശുവിനെ കർത്താവും ക്രിസ്തുവുമായി, കർത്താവും ദൈവവുമായി, രക്ഷകനായി ഏറ്റുപറയുന്നത് ദൈവത്തോടുള്ള പൂർണ്ണമായ ഐക്യത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയാണ്. അവൻ നടന്ന വഴിയെ, യേശു നടന്ന കുരിശിൻ്റെ വഴിയെ നടക്കുമ്പോൾ മാത്രമേ ഈ ഐക്യം പൂർണ്ണമാവുകയുള്ളൂ. സൗഖ്യം ആത്മാവിനാണ് പ്രധാനമായിട്ടും ആവശ്യം, ശരീരത്തിനും തീർച്ചയായിട്ടും ലഭിക്കും. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വിശ്വാസത്തോടുകൂടി കടന്നു വന്നിട്ടും ശരീരത്തിന് സൗഖ്യം ലഭിക്കാത്ത വ്യക്തികളുണ്ടാവാം. ഞാൻ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് കേൾക്കുന്നില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടുന്നവരുണ്ടാവാം. അവിടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശാരീരികമായ സൗഖ്യം നൽകുക എന്നതല്ല യേശു വന്നതിൻ്റെ മുഖ്യമായ ലക്ഷ്യം. മുഖ്യമായ ലക്ഷ്യം നമ്മെ ദൈവത്തോട് ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്, നിത്യമായ ജീവൻ നമുക്ക് ദാനം നൽകുക എന്നുള്ളതാണ്. ആ നിത്യജീവൻ്റെ ഒരു അടയാളവും സൂചനയുമായി നമുക്ക് ഈ രോഗസൗഖ്യത്തെ എടുക്കാം. ഇനിയും ആരെങ്കിലും രോഗിയായി കഴിഞ്ഞിട്ട് പ്രാർത്ഥനയിലൂടെ സൗഖ്യം ലഭിക്കുന്നില്ലെങ്കിൽ നിരാശപ്പെടാതിരിക്കുക, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക, ദൈവം നൽകുന്ന ദാനം ഹൃദയം തുറന്ന് സ്വീകരിക്കുക. അവിടുത്തെ ശാന്തി നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഹൃദയത്തിലും സമൃദ്ധമായിട്ടുണ്ടാവട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അടുത്തു വന്ന് കൈക്ക് പിടിച്ച് ഉയർത്തി സൗഖ്യം നൽകിയ കർത്താവായ യേശുവേ, തളർന്നു പോകുന്ന ഞങ്ങളുടെ കയ്യിൽ അവിടുന്ന് പിടിക്കണമേ. ഞങ്ങൾ കടന്നു പോകുന്ന അഗ്നിപരീക്ഷകളിൽ പൊള്ളലേൽക്കാതെ അവിടുന്ന് ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കണമേ. ഓളങ്ങളിൽ മുങ്ങിപ്പോകാതെ ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര